അധ്യായം 38.
മത്താന്റെ പുത്രൻ ഷെഫാത്തിയ, പാഷൂറിന്റെ പുത്രൻ ഗദാലിയ, ഷെലെമിയായുടെ പുത്രൻ യൂക്കാൽ, മൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ ജർമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു.
കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ള മുതലായിത്തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവനത് കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു.
അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു,
ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു.
ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്.
സെദെക്കിയ രാജാവ് പറഞ്ഞു,
ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കയില്ലല്ലോ.
അവർ ജർമിയയെ കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ജർമിയ ചെളിയിൽ താണു. അവർ ജർമിയയെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ യബേത് മേലക് എന്ന ഷണ്ടൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. യബേത് മേലക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു,
യജമാനായ രാജാവേ, ജർമിയയെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. അവൻ അവിടെ കിടന്ന് വിശന്നു മരിക്കും. നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു.
രാജാവ് എത്യോപ്യക്കാരനായ യബേത് മേലക്കിനോട് കൽപ്പിച്ചു,
നീ ഇവിടെ നിന്ന് മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് ജർമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കിണറ്റിൽ നിന്ന് കയറ്റുക.
അതനുസരിച്ച് യബേത് മേലക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളെടുത്ത് ജർമിയയ്ക്ക് കിണറ്റിലേക്ക് കയറുവഴി ഇറക്കിക്കൊടുത്തു. ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിനു പുറമെ കയറിടുക എന്ന് അവൻ ജർമിയയോട് പറഞ്ഞു. ജർമിയ അങ്ങനെ ചെയ്തു. അവർ ജർമിയയെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജർമിയ കാവൽപുരത്തളത്തിൽ വാസം തുടർന്നു. സെദെക്കിയ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ മൂന്നാം കവാടത്തിലേക്ക് ജർമിയ പ്രവാചകനെ ആളയച്ചു വരുത്തി. ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ജർമിയ സെദെക്കിയയോട് പറഞ്ഞു,
ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എന്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല.
അപ്പോൾ സെദെക്കിയ രാജാവ് ജർമിയയോട് രഹസ്യമായി ശബദം ചെയ്തു പറഞ്ഞു,
നമുക്ക് ജീവൻ നൽകിയ കർത്താവാണേ, ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല.
അപ്പോൾ ജർമിയ സെദെക്കിയയോട് പറഞ്ഞു,
ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. നഗരം അഗ്നിക്കിരയാവുകയില്ല, നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് ചുട്ട് ചാമ്പലാക്കും. അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല.
സെദെക്കിയ രാജാവ് ജർമിയയോട് പറഞ്ഞു,
കൽദായർ തങ്ങളുടെ പക്ഷത്തു ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു.
ജർമിയ പറഞ്ഞു,
നിന്നെ അവർ കേൾപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിന്റെ വാക്ക് കേൾക്കുക, നിനക്ക് ശുഭം ഭവിക്കും, നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യൂദാ രാജാവിന്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു, അവർ നിന്നെ തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്നവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കിലേക്ക് ആനയിക്കപ്പെടും. നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും. ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും.
സെദെക്കിയ ജർമിയായോട് പറഞ്ഞു,
ഇക്കാര്യം ആരും അറിയരുത്. എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചു എന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന് നീ രാജാവിനോടെന്തു പറഞ്ഞു, രാജാവ് നിന്നോടെന്തു പറഞ്ഞു, ഒന്നും മറച്ചു വയ്ക്കരുത്. എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്നു പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജൊനാഥന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്നവരോട് പറയണം.
പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജർമിയയെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജർമിയ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. ജെറുസലേം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജർമിയ കാവൽപുരത്തളത്തിൽ വസിച്ചു.